SBS Radio.
നമസ്കാരം ഡോക്ടർ സജിബ വിനീഷ്, സ്വാഗതം എസ്ബിഎസ് മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
ഡോക്ടർ സജിബ, ഇപ്പൊ നമ്മുടെ പല്ലുകളുടെയും ഓണയുടെയും ആരോഗ്യത്തിന് നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. അപ്പോ പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരം എങ്ങനെയാണ് അവരുടെ പല്ലിനെയും ഓണയെയും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ളതെന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് പറയാം.
തീർച്ചയായും കുട്ടികളുടെ ഭക്ഷണ കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ കേട് പല്ലിന് വരാതെ സൂക്ഷിക്കാൻ പറ്റും. ഷുഗറി ഫുഡ്സ്, ഡ്രിങ്ക്സ് ആയാലും സോളിഡ് ഫുഡായാലും ഷുഗറുള്ള കണ്ടൻസ് ഉള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഷുഗറി ഫുഡ്സ് ഒരുപാട് നേരം പല്ലിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പല്ലിന് കേട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേട് വന്നിട്ട് പിന്നെ കുട്ടികൾക്ക് പല്ല് വേദന വന്ന് പല്ല് നേരത്തെ തന്നെ നഷ്ടപ്പെടും. പാൽപ്പല്ലാണെങ്കിൽ പോലും നേരത്തെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതും പല്ലിനെ അഫക്ട് ചെയ്യും, വരുന്ന പല്ലിനെയും അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നേരത്തെ പോയാൽ. അതുകൊണ്ട് പല്ല് കേട് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ് അതുപോലെയുള്ള ഫുഡ് റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് മോണ അസുഖം വരുന്നത് കുറവാണ്. പക്ഷെ എന്നാലും ബ്രഷ് ചെയ്തില്ല എങ്കിൽ അവിടെ നമ്മുടെ പല്ലിനുള്ളിലുള്ള എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു സാധനമാണ് പ്ലാക്ക് എന്ന് പറയുന്നത്. പ്ലാക്ക് അവിടെ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗമ്മിന് ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ചെറിയ കുട്ടികളുടെ ഗം ഡിസീസ് വളരെ കുറവായിട്ടാണ് കാണാറ്. അത് രണ്ട് ടൈപ്പ് ബാക്ടീരിയ ആയതുകൊണ്ടാണ് പല്ലിന് കേട് വരുന്നതാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഗം ഡിസീസിനേക്കാൾ കൂടുതൽ. അതുപോലെ തന്നെ ഇതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സും. സോഫ്റ്റ് ഡ്രിങ്ക്സും നമ്മുടെ പല്ലിന് വളരെ മോശമാണ്. നമ്മുടെ പല്ലിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായ ഇനാമിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഡിസോൾവ് ആയി പോവുകയും അതുപോലെ തന്നെ കുട്ടികൾക്ക് സെൻസിറ്റിവിറ്റി, തണുത്ത വെള്ളം കഴിക്കുമ്പോൾ ചൂടുവെള്ളം കഴിക്കുമ്പോഴുള്ള പുളിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചാൽ. അതുകൊണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിവതും കുട്ടികൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയാറുള്ളത്.
ഓക്കെ. അതുപോലെ സജീവ, ഇപ്പൊ ഏത് പ്രായം തുടങ്ങിയാണ് കുട്ടികളുടെ പല്ലിന്റെയും മോണയുടെയും ഒക്കെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്?
കുട്ടികൾക്ക് പല്ല് ഫസ്റ്റ് വന്ന് കഴിയുമ്പം തന്നെ നമ്മൾ കുട്ടികളുടെ ചെറിയ ഒരു 6 മാസം മുതലാണ് പല്ല് വരാറ്. അപ്പോൾ തന്നെ നമ്മൾ പതുക്കെ പല്ലിനെ ക്ലീൻ ചെയ്ത് തുടങ്ങണം. പക്ഷെ ഡെന്റിസ്റ്റിനടുക്ക് പോകുന്നത് 1-1.5 വയസ്സായി കഴിഞ്ഞാൽ ഡെന്റിസ്റ്റിനടുക്ക് ചെക്കപ്പിന് പോകുന്നത് നല്ലതാണ്. എന്തെങ്കിലും ബ്രഷിംഗ് ടെക്നിക്ക് പറഞ്ഞു തരാൻ സഹായിക്കും. അതുപോലെ തന്നെ എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ചില എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില കുട്ടികൾക്ക് കേരീസ് റിസ്ക് കുറച്ച് ഹൈ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഡയറ്റ് റെസ്ട്രിക്ഷൻസ്, സ്പെഷ്യൽ ടൂത്ത്പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. നോർമൽ അധികം കേടൊന്നും ഇല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ നോർമൽ റെഗുലർ റെജിമിൻ ചെയ്താൽ മതി. അപ്പം 6 മന്ത്സ് മുതൽ പല്ല് വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു കോട്ടൺ റോളോ അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് എപ്പോഴും ആ പല്ല് വൈറ്റ് ചെയ്യുകയാണെങ്കിൽ കേട് വരാതിരിക്കാൻ വളരെ ഇതാണ്. പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേസ്റ്റ് ഇല്ലാതെ ബ്രഷ് ചെയ്യാം. പേസ്റ്റ് അധികം കൊടുക്കാൻ പാടില്ല. കുട്ടികളത് സോളോ ചെയ്ത് കഴിഞ്ഞാലും കൂടുതൽ സോളോ ചെയ്താൽ മോശമാണ്. എപ്പോഴും എപ്പോഴാണോ പല്ല് വായിലേക്ക് വരുന്നത് അന്ന് മുതലേ പതുക്കെ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കണം.
ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതായത് നനഞ്ഞ ടിഷ്യൂ വെച്ചാണോ, അതെങ്ങനെ, അത് എന്തെങ്കിലും പുരട്ടിയിട്ടാണോ അതോ വെറുതെ പ്ലെയിൻ ആയിട്ട് വൈപ്പ് ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചത്?
പുരട്ടണം എന്നില്ല, ഏതെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കിട്ടുന്ന ടിഷ്യൂ ആയിരിക്കാം വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട്. നമ്മൾ മെയിൻ ആയിട്ട് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാക്ക് അവിടെ ഡെവലപ്പ് ചെയ്യും. നമ്മുടെ വായിൽ സലൈവ ഉള്ളതുകൊണ്ട് സലൈവ എപ്പോഴും അവിടെ നിന്നിട്ട് അതിന് മേലെ ഒരു തിൻ ആയിട്ടുള്ള ഒരു ലെയർ ഓഫ് പ്ലാക്ക് ഡെവലപ്പ് ചെയ്യും. കുട്ടികളുടെ ആ പ്ലാക്ക് ഇങ്ങനെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെയാണ് കേട് വരുന്നത്. അതുപോലെ തന്നെ മോണക്കൊക്കെ അസുഖം വരാനുള്ള സ്ഥലം. അപ്പൊ അപ്പോഴും നമ്മൾ ഡേർട്ട് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് നല്ല പല്ല വെള്ളപ്പല്ല് തന്നെ നിൽക്കുകയും ചെയ്യും. യെല്ലോ കളർ പല്ലില്ലാതിരിക്കാം, അതുപോലെ തന്നെ പല്ല് കേട് വരാതിരിക്കാനും എല്ലാം ഈ പ്ലാക്ക് റിമൂവ് ചെയ്യലാണ് മെയിൻ പേർപ്പസ് ഓഫ്. അതുപോലെ ഫുഡ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കളയാനും ഒക്കെയാണ്. ആദ്യം ചെറിയ പ്രായത്തിൽ നമ്മൾ ഹാർഡായിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് ബ്രഷ് ഉപയോഗിക്കുന്ന ആവശ്യമില്ല. അതൊക്കെ പ്ലാക്ക് ഒന്ന് കളഞ്ഞാൽ മതി. കുറച്ചുകൂടെ വലുതാവുമ്പോൾ പല്ലിനിടയിൽ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് നമ്മൾ ബ്രഷിങ്ങും അതുപോലെ ഫ്ലോസിങ്ങിലേക്കും പോകേണ്ട ആവശ്യമുള്ളത്.
ഓക്കെ. ഈ പ്ലാക്ക് എന്താണെന്ന് ചുരുക്കി ഒന്ന് വിവരിക്കാമോ?
പ്ലാക്ക് പറയുന്നത് ഒരു ഡെപ്പോസിറ്റ് ആണ്. നമ്മുടെ ഒരു തിൻ ലെയർ ഓഫ് സലൈവയിൽ വരുന്ന നമ്മുടെ ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു വെള്ളം വെച്ചിട്ട് കുറേ ദിവസം ആ വെള്ളം അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്ലാസ്സിൽ വെള്ളം കളഞ്ഞാലും ഒരു സ്ലൈമി ഫീൽ ഉണ്ടാവും നമ്മൾ ആ ഗ്ലാസ്സിൽ. അതേ ഇതാണ് നമ്മുടെ വായിലും ഉണ്ടാകുന്നത്. നമ്മുടെ സലൈവ 24 hours നമ്മുടെ വായിൽ തന്നെ നിൽക്കുന്നതാണ്. ആ സലൈവിനുള്ളിലാണ് നമ്മുടെ പല്ലും നിൽക്കുന്നത്. അപ്പൊ എപ്പോഴും ആ സലൈവ അതിന് മേലെ കോട്ട് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് പ്ലാക്ക് എന്ന് പറയുന്ന ഒരു തിൻ ലെയർ ഓഫ് ഡെബ്രിസ് അവിടെ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും, ഇവൻ ബ്രഷ് ചെയ്ത ഉടനെ ഉണ്ടാവും. എല്ലാവർക്കും ആ ഒരു തരം ബാക്ടീരിയ ഉണ്ട് ആ പല്ലിൽ, സലൈവയിൽ. അതുകൊണ്ട് തന്നെ പ്ലാക്കിലേക്കും ഒരു ബാക്ടീരിയ ഉണ്ട്. പക്ഷെ അത് വേറെ ഒരു ഫുഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല, ബാക്ടീരിയ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ വലിയ ആൾക്കാരിലേക്ക് പോകുമ്പോഴേക്ക് ഈ പ്ലാക്ക് നമ്മൾ ക്ലീൻ ചെയ്തില്ല എങ്കിൽ കുറെ കഴിയുമ്പോൾ പ്ലാക്ക് ഹാർഡായിട്ട് കാൽക്കുലസ് ആയിട്ട് മാറും. കാൽക്കുലസ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലസ് ഇളകി വരില്ല, കാരണം അത് ഹാർഡായിട്ടുള്ള ഒരു സാധനമാണ്. ആ കാൽക്കുലസ് ഗം ഡിസീസിന്റെ വലിയൊരു റീസൺ ആണ്.
ഓക്കെ, ബ്രസ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ, ഇപ്പൊ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്കറിയാം കുഞ്ഞായതുകൊണ്ട് വായ കഴുകാനോ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പാല് കുടിച്ച് അങ്ങനെ തന്നെ അവർ ഉറങ്ങുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏതെങ്കിലും തരത്തിൽ അവരുടെ പല്ലിനെയോ മോണയോ ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ?
ഇല്ല, ബ്രസ്റ്റ് മിൽക്കിന് കൊടുക്കുന്ന കുട്ടികൾക്ക് പല്ലിനും മോണിനും ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. അതേസമയം നമ്മള് ഫോർമുലാസ് ഒക്കെ കൊടുക്കുന്നതിന്, ഫോർമുലാസിൽ ഷുഗർ ഇല്ലെങ്കിലും അതിനകത്ത് ചെറിയ കണ്ടന്റ് ഓഫ് ഷുഗർ ഉണ്ട് എല്ലാ ഇതിലും. അപ്പം അത് കൊടുത്തിട്ട് കുറേ നേരം വെക്കുന്ന കുട്ടികൾക്ക് കേട് കണ്ടുവരുന്നുണ്ട്. അതിന് നേഴ്സിംഗ് ബോട്ടിൽ സിൻഡ്രോ ഡിസി കേരീസ് എന്നാണ് പറയാറ്, അതിന് പേര് അതുപോലെ തന്നെയാണ്, നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നാണ് പറയാറ്. അത് കുട്ടികൾക്ക് ബോട്ടിൽ കൊടുക്കുമ്പോഴേ ഉള്ളൂ. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന കുട്ടികൾക്ക് കേട് വരുന്നത് വളരെ കുറവാണ്.
ഓക്കെ, ഇപ്പൊ ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിച്ച് പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മോണ പൊങ്ങാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം ശരിയാണ്?
മോണ പൊങ്ങുന്നത് ഒരു പ്രായം വരെ ഡെവലപ്മെന്റ് പല്ല് തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് അങ്ങനെ എഫക്ട് ചെയ്യില്ല. ഒരു 6 വയസ്സ്, ഒരു 4 വയസ്സിന് ശേഷം പിന്നെയും നമ്മൾ തം സക്കിങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ മോണ വളരൂ. പക്ഷെ ചെറിയ കുട്ടികൾ ബോട്ടിൽ സക്കിങ് കൊണ്ട് മോണ മുന്നോട്ടേക്ക് വരുന്നത് സാധാരണ കണ്ടുവരാറില്ല. പക്ഷേ പല്ലിന് കേട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നേരത്തെ സാൽവി പറഞ്ഞതുപോലെ നമ്മൾ കുട്ടികള് മിൽക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ഉറങ്ങുവാണെങ്കിൽ എപ്പോഴും കുട്ടികളുടെ ടങ് പല്ലിന്റെ പിറകിലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഇരിക്കാറ്. അപ്പം അതിന് ഒരു ലെയർ ഓഫ് മിൽക്ക് അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്കുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്ത് പല്ലിന് കേട് വരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരിക ഫ്രണ്ടിലത്തെ 4 പല്ലുകളാണ്. ചില കുട്ടികളെ നോക്കിയാൽ കാണാം ഫ്രണ്ടിലത്തെ 4 പല്ലിന്റെ ഇടയിൽ ചെറിയ ചെറിയ ബ്ലാക്ക് കളർ ചെറിയ പ്രായത്തിൽ തന്നെ 6 മാസം മുതൽ ചിലപ്പം 1 വയസ്സിനുള്ളിൽ എല്ലാം ചിലപ്പം കാണാറുണ്ട്. 2 വയസ്സാകുമ്പോൾ ചില കുട്ടികളുടെ ഫ്രണ്ടിലത്തെ 4 പല്ലും കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് കാണാറുണ്ട്. അത് മെയിൻ ആയിട്ട് ഈ ബോട്ടിൽ കുടിച്ചിട്ട് ഉറങ്ങുന്ന കുട്ടികൾക്ക് വരുന്നതാണ്. അത് അവോയ്ഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാല് കൊടുത്ത ഉടനെ തന്നെ ഒരു വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ആ പ്ലാക്ക് അല്ലെങ്കിൽ പാലിന്റെ ഒരു നേരിയ ലെയർ അവിടെ ഉണ്ടാവും, അതെടുത്ത് കളയാം. അല്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത ബോട്ടിലിൽ ഒരു ഇളം ചൂടുവെള്ളോ നോർമൽ വെള്ളം കൊടുത്തിട്ട് അത് കഴിഞ്ഞ ഉടനെ കൊടുക്കുകയാണെങ്കിൽ അത് വാഷ് ഔട്ട് ആയി പോകുന്നത് കൊണ്ട് കുട്ടികൾക്ക് കേട് വരുന്നത് വളരെ കുറയ്ക്കാൻ പറ്റും.
ഓക്കെ ഓക്കെ ഓക്കെ. ഷുഗറി ഫുഡും ഡ്രിങ്ക്സും ഒക്കെ പല്ലിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് സജീവ് ആദ്യം ഒന്ന് സൂചിപ്പിച്ചു എങ്കിലും ഒന്നുകൂടെ വിശദമായി പറയാമോ, അതായത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭക്ഷണവും അല്ലെങ്കിൽ ഡ്രിങ്ക്സും ഒക്കെ ഒഴിവാക്കേണ്ടത് മോണയുടെയും പല്ലിന്റെയും ഒക്കെ ആരോഗ്യത്തിന്?
ഒരു സ്പെസിഫിക് ആയ ഫുഡ് ഇന്നത് ഒഴിവാക്കിയാൽ ഇന്ന കുട്ടികൾക്ക് കേട് വരില്ല എന്ന് ഒരു സ്റ്റഡീസും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷുഗറുള്ള സാധനങ്ങൾ പല്ലിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ ബാക്ടീരിയ റിയാക്ട് ചെയ്തിട്ട് പല്ലിന് കേടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊന്നും കഴിക്കാത്ത ഒരു ഹെൽത്തിയ കുട്ടി പക്ഷെ ഭക്ഷണം ചിക്കൻ ആയാലും ഫിഷ് ആയാലും കഴിച്ചിട്ട് രാത്രി ബ്രഷ് ചെയ്യാതെ ഉറങ്ങുവാണ്, പല്ലിനിടയിൽ അത് അവിടെ തന്നെ കിടന്നു, പിറ്റേ ദിവസം രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലും നന്നായി ബ്രഷ് ചെയ്തില്ല, ഫ്ലോസ് ചെയ്തില്ല, അവിടെ നിന്നിട്ട് അത് റിയാക്ട് ബാക്ടീരിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഏതൊരു ടൈപ്പ് ഫുഡും കേടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഷുഗറി ഫുഡ് കൂടുതലാണ് അത് കേടുണ്ടാക്കാൻ സാധ്യത. പക്ഷെ ഏത് ഫുഡായാലും കുറേ കാലം നമ്മൾ പല്ലിനിടയിൽ വെച്ച് കഴിഞ്ഞാൽ കേട് വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ബ്രഷിംഗ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ചോക്ലേറ്റ് കൊടുത്ത് എല്ലാ കുട്ടികൾക്കും കേട് വരണം എന്നില്ല. ചോക്ലേറ്റ് കഴിച്ച ഉടനെ റിൻസ് ചെയ്ത് അത് പല്ലുമായിട്ട് ലോങ് ടേം കോണ്ടാക്ട് വരുന്നില്ല എങ്കിൽ ഒരിക്കലും കേട് വരില്ല. നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിഞ്ഞ ഉടനെ അടുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ അതുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുന്നില്ല. സ്ട്രോ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ പല്ലിന് കേട് വരില്ല. ഒരു സാധനം കഴിച്ചതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇത് വരണമെന്ന് അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ചോക്ലേറ്റ് കുറേ കഴിക്കുന്ന കുട്ടി കഴിച്ചു കഴിഞ്ഞ് ഉടനെ ബ്രഷ് ചെയ്യുന്നതാണെങ്കിൽ ആ കുട്ടിക്ക് കേട് വരില്ല. വല്ലപ്പോഴും ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ കുറേ നേരത്തെ ബ്രഷ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കണമെന്നില്ല, വേറെ എന്ത് ഫുഡായാലും പല്ലിനെല്ലാം കുറേ കാലം കൂടി നിൽക്കുമ്പം ഏത് പല്ലും ഒരു ബാഡ് ബാക്ടീരിയ ഉണ്ടാക്കും, അതാണ് കേടുണ്ടാക്കാൻ കാരണം.
ഇപ്പൊ നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ചോക്ലേറ്റും ഷുഗറി ഡ്രിങ്ക്സും ഒക്കെ അമിതമായി കഴിക്കുന്നത് പല്ലിനെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതാണ് ആരോഗ്യപരമായി കഴിക്കാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്ന് പറയാൻ സാധിക്കും?
പല്ലിന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് വേണ്ടത് കാൽഷ്യം ആണ്. പല്ലുണ്ടാകുന്നതിന് കാൽഷ്യവും ഫോസ്ഫറസും കൂടിയ രണ്ട് മിനറൽസ് ആണ് മെയിൻ കണ്ടന്റ് പല്ലിന്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ കാൽഷ്യം അടങ്ങിയ ഫുഡുകളാണ് ഏറ്റവും നല്ലത്. അത് ബോണിന്റെയും പല്ലിന്റെയും സ്ട്രെങ്തിന് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് കാൽഷ്യം. നന്നായി ഡയറി ഫുഡ്സ് കഴിക്കുകയാണ്, പാല്, മുട്ട, ചീസ്, അതൊക്കെ ഭയങ്കര വളരെ നല്ലതാണ്. പിന്നെ ആപ്പിൾ കട്ട് ചെയ്ത് കഴിക്കാതെ ബൈറ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ പ്ലാക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരുപാട് നമ്മൾ ആപ്പിൾ കടിക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. പല്ലിന് സ്വന്തമായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ പല്ല് ആപ്പിൾ കടിക്കുമ്പോൾ ക്ലീൻ ആയിട്ട് ഈ പ്ലാക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആപ്പിളൊക്കെ കടിച്ച് കഴിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നെ മെയിനായിട്ട് കാൽഷ്യം അടങ്ങിയ ഫുഡുകളാണ് വളരെ നല്ലത്.
ഓക്കെ, ഇനിയിപ്പോ വേറൊരു കാര്യമുള്ളത് ഫ്ലൂറൈഡ് കൂടുതലുള്ള വെള്ളം, ഫ്ലൂറിഡേറ്റഡ് വാട്ടർ കുടിക്കാനായിട്ട് സ്ഥിരമായി ഉപയോഗിക്കണം എന്നും വായിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്?
ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു കണ്ടന്റ് ഓഫ് ഫ്ലൂറൈഡ് എല്ലാ നമ്മുടെ കിട്ടുന്ന ടാപ്പ് വാട്ടറിൽ ഒരു ഫ്ലൂറൈഡ് ഒരു ലെവൽ വരെ അവർ ഇട്ടിട്ടുണ്ട്. അത് സേഫ് ഫ്ലൂറൈഡാണ്. ഫ്ലൂറൈഡ് പല്ലിന്റെ നല്ല സ്ട്രെങ്ത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരീസ് ഡെവലപ്പ് ചെയ്യുമ്പം പല്ല് ആസിഡിനുള്ളിൽ പല്ല് ഡിസോൾവ് ആയി പോകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആ പല്ലിനെ ഡിസോൾവ് ആവുന്നത് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്ലൂറൈഡിന് പറ്റും. ഈ കാൽഷ്യം ഉള്ള സാധനത്തിനകത്ത് ഫ്ലൂറൈഡും കൂടെ ചേരുമ്പം ഫ്ലൂറോ അപ്പറ്റൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകുമ്പം അത് ഈ ആസിഡിൽ ഡിസോൾവ് ചെയ്യാൻ വളരെ സാധ്യത കുറവാണ്. അപ്പൊ പല്ല് സ്ട്രെങ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ കേട് വരുന്നതൊക്കെ വളരെ കുറക്കാൻ പറ്റും. ഞങ്ങൾ ഡെന്റിസ്റ്റ് എവറി ഞങ്ങളുടെ ഞങ്ങൾ ക്ലീനിങ്ങിന് വന്ന കുട്ടികൾക്കായാലും ഞങ്ങൾ ഫ്ലൂറൈഡ് ഒരു ട്രേയില് സ്പെസിഫിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ഫ്ലൂറൈഡ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ തന്നുവിടാൻ പറ്റില്ല. അതുകൊണ്ട് ക്ലിനിക്കിൽ വെച്ചിട്ട് ഞങ്ങൾ കോൺസെൻട്രേറ്റഡ് ഫ്ലൂറൈഡ് ഫോം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പ്രിവെൻഷൻ ആണ് ഇതൊക്കെ കേട് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എല്ലാ ടാപ്പ് വാട്ടറിൽ ഒരു 1000 PPM ഫ്ലൂറൈഡ് കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. അത് നോർമൽ നല്ലതാണ് പല്ലിന്. പക്ഷേ ഫ്ലൂറൈഡ് കൂടിയാലും കുഴപ്പമാണ്, ഫ്ലൂറോസിസ് എന്ന് പറയുന്ന പോലെ പറയുന്ന ഒരു അവസ്ഥ വരും. പല്ലിന്റെ മേലെയായിട്ട് നമ്മൾ ഒരു വൈറ്റ് വൈറ്റ് പാച്ചസ് കാണാൻ പറ്റും. അത് ഫ്ലൂറൈഡ് കൂടുതലായി കഴിച്ചാലും മോശമാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് ഏജ് ലിമിറ്റ് ആയിട്ടുള്ള പേസ്റ്റ് മാത്രമേ കൊടുക്കാവൂ. 2 to 6 ഉള്ള പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഫ്ലൂറൈഡ് കണ്ടന്റ് വളരെ കുറവാണ്. കാരണം ചെറിയ കുട്ടികൾ എപ്പോഴും പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്പിറ്റ് ചെയ്യുന്നതിന് വരെ സോളോ ചെയ്യും. 2 വയസ്സുള്ള കുട്ടികൾ അത് കൂടുതൽ സോളോ ചെയ്യുമ്പം നമ്മുടെ പെർമനന്റ് ടൂത്ത് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് അത്. ആ സമയത്ത് കുട്ടികൾക്ക് പെർമനന്റ് ടൂത്ത്, 6 വയസ്സിൽ വരുന്ന പെർമനന്റ് ടൂത്തിന് ഒരു വൈറ്റ് വൈറ്റ് പാച്ചായിട്ട് ഫ്രണ്ടിലത്തെ പല്ലായാലും ബാക്കിലത്തെ പല്ലായാലും കാണാറുണ്ട്. അത് ഫ്ലൂറൈഡ് കൂടുതൽ ഉണ്ടതുകൊണ്ട് വരുന്നതാണ്. ഫ്ലൂറൈഡ് വളരെ നല്ലതാണ്, ഒരു ലിമിറ്റ് വരെ. കൂടുതലായാലും ഫ്ലൂറൈഡ് മോശമാണ്.
കുട്ടികളുടെ പല്ലിനും മോണയ്ക്കും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? അതായത് ആദ്യത്തെ ഒരു സ്റ്റേജിൽ തന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും?
പേരൻസ് നല്ലോണം ശ്രദ്ധിച്ച് എല്ലാ പ്രാവശ്യവും ബ്രഷ് ചെയ്ത് നോക്കുമ്പം കേടാണെങ്കിൽ ഒരു ചെറിയ ബ്ലാക്ക് ഡോട്ട് കാണാം. ഗമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗം ഇൻഫെക്ഷൻ വരാൻ തോന്നുമ്പം റെഡ്നെസ് വരും, ഗമ്മിന് സ്വെല്ലിംഗ് വരും, ബ്ലീഡിംഗ് വരും. ഫസ്റ്റ് സൈൻ ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ പ്ലാക്ക് ഒരുപാട് ഡെവലപ്പ് ആയി ആ ഗം ഇൻഫെക്ഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എവറി 6 മന്ത്സ് ഡെന്റിസ്റ്റിനടുക്ക് പോവുകയാണെങ്കിൽ ഡെന്റിസ്റ്റിനെ ഏർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. യൂഷ്വലി ഡെന്റിസ്റ്റിനടുക്ക പോകുന്നത് പ്രോബ്ലം ആയിട്ട് ഒരിക്കലും പോകരുത്. എന്തെങ്കിലും വേദന വന്നിട്ട് ഡെന്റിസ്റ്റിനടുക്ക അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഡെന്റിസ്റ്റിന് അധികം നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല ടൂത്തുകൾ, പ്രത്യേകിച്ച് ബേബി ടൂത്ത്. നമ്മുടെ കുട്ടികളുടെ കാര്യം ഇപ്പൊ പറയുമ്പോൾ ചെറിയ പല്ലുകൾ അധികം അതിനെ റൂട്ട് കനാൽ ചെയ്ത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. പല്ല് നേരത്തെ എടുത്തു കളയേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. നേരത്തെ ഡോക്ടറെടുക്ക പോയി കഴിഞ്ഞാൽ ഒരു എക്സ്റേ ഒക്കെ എടുത്തിട്ട് നമുക്ക് പല്ലിന് ഇടയിലുള്ള കേട് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ നമുക്ക് പുറത്തുനിന്ന് ചിലപ്പോൾ നല്ല പല്ലായിട്ടാണ് കാണാം. പക്ഷേ ഒരു റെഗുലറായിട്ട് രണ്ട് ഭാഗത്തെയും എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു കേടും കൂടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ചെറിയ കേടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫില്ലിംഗ് ചെയ്യേണ്ടി വരില്ല. പ്രിവെന്റീവ് മെഷേഴ്സ് വഴി തന്നെ ഫ്ലൂറൈഡ് പോലെയും അതുപോലെയുള്ള സ്പെഷ്യൽ പേസ്റ്റ് ഒക്കെ കൊണ്ട് നമുക്ക് ആ ഇനീഷ്യൽ കേരീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഒരു ലെവൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫില്ലിങ്ങിന്റെ ആവശ്യം വരും. വേദന ആയിട്ടാണ് ഡെന്റിസ്റ്റിലേക്ക് പോകുന്നത്, ഒരു വളരെ കുറച്ച് ചാൻസസ് മാത്രമേ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു റെഗുലർ ഡെന്റൽ വിസിറ്റ് ആണ് കൂടുതൽ ഏർലി ഡിറ്റക്ഷന് വളരെ ഉചിതം.
ആരോഗ്യപരമായ പല്ലിനും മോണയ്ക്കും ഒക്കെ ആയിട്ട് എങ്ങനെ നമുക്ക് കുട്ടികൾക്കിടയിൽ പറഞ്ഞു കൊടുക്കുക, എന്ത് ഉപദേശങ്ങൾ നൽകാൻ സാധിക്കും?
നമ്മൾ ചെറുതിലെ തന്നെ കുട്ടികളുടെ ഒരു ശീലം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് കുട്ടികൾ വളർന്നു വരുമ്പോഴും അത് അവർ ഫോളോ ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും അത് ഉറപ്പാണ്. അപ്പൊ നമ്മൾ ചെറുതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പേരൻസ് പല്ലിന് കുട്ടികളുടെ പല്ല് ക്ലീൻ ചെയ്ത് കൊടുക്കും, ചെറിയ ബ്രഷ് മാത്രം. ഒരു വയസ്സാകുമ്പം ഒരു ചെറിയൊരു ബ്രഷ് കൈ കൊടുക്കാം, ടേസ്റ്റ് വേണമെന്നില്ല, ജസ്റ്റ് ബ്രഷ് കൈ കൊടുത്തിട്ട് ആ ബ്രഷിങ് ഒരു ഹാബിറ്റ് ടെക്നിക്കായിട്ട് ഒരു ഹാബിറ്റാക്കി മാറ്റണം. അത് തന്നെ കുറച്ച് വലുതാകുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും രാവിലെയും പ്രത്യേകിച്ച് രാത്രി ഭക്ഷണത്തിന് ശേഷം ബ്രഷ് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് ഹാബിറ്റായിട്ട് മാറും. ബ്രഷിങ് അതുപോലെ തന്നെ ഫ്ലോസിങ്ങുമാണ് പല്ലിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഇമ്പോർട്ടൻറ്റ് രണ്ട് കാര്യങ്ങൾ. ഇത് രണ്ടും ചെയ്താൽ തന്നെ പല്ലിന് കേടുവരുന്നത് വളരെ കുറക്കാം. പിന്നെ റെഗുലറായിട്ട് ഒരു ഡെന്റൽ വിസിറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ശതമാനം പല്ലിന് നമ്മൾക്ക് കേടുവരാതെ സംരക്ഷിക്കാൻ പറ്റും. അത് റെഗുലറായി നമ്മൾ ഒരു ഒരു 8-9 വയസ്സ് വരെയെങ്കിലും പാരൻസിന്റെ ഗൈഡൻസ് വേണം. ഒരു നേരമെങ്കിലും രാത്രി ആയാലോ രാവിലെ ആയാലോ ഏതെങ്കിലും, രാത്രിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് അത് കിടക്കാൻ പോകുന്നതിന് മുന്നേ പാരൻസ് ഒന്ന് ജസ്റ്റ് നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഫ്ലോസും കൂടെ ചെയ്യുകയാണെങ്കിൽ പള്ളിന് വളരെ കേടുവരുന്നത് വളരെ വളരെ കുറയ്ക്കാൻ പറ്റും.
ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉള്ളത്, നമ്മുടെ മോണയ്ക്കും അല്ലെങ്കിൽ പല്ലിനും എന്തെങ്കിലും കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആരോഗ്യത്തെ എങ്ങനെയെങ്കിലും ബാധിക്കാൻ സാധ്യതയുണ്ടോ?
കുട്ടികളുടെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഗം ഡിസീസോ വരുന്നത് വളരെ കുറവാണ്. അഡൾട്ടിനാണ് കുറച്ചും കൂടെ, ദെർ ഈസ് എ റിലേഷൻഷിപ്പ്. നമ്മുടെ പല്ലിൻ്റെ മോണയിൽ വരുന്ന രോഗങ്ങളും ഹാർട്ട് ഡിസീസിനും അതുപോലെ തന്നെ ഡയബറ്റീസിനായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന സ്റ്റഡീസ് ഒരുപാട് പ്രൂവ് ചെയ്തതാണ്. പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ അത് അത്ര വലിയ സ്ട്രോങ് ആയിട്ട് കാണുന്നില്ല. അഡൾട്ട് സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ബാക്ടീരിയ കുറച്ചും കൂടെ സ്ട്രോങ് ബാക്ടീരിയ ആയിട്ട്, അതാണ് കൂടുതൽ അസുഖങ്ങളും ഡയബറ്റീസ് ആൻഡ് അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യത. കുട്ടികളുടേത് പൊതുവെ അങ്ങനെ കണ്ടുവരാറില്ല. ചെറിയ കുട്ടികളിൽ ഇപ്പോൾ ഡയബറ്റീസ് നമ്മൾ കാണാറില്ലല്ലോ, അതുപോലെ തന്നെയാണ് വലിയ ആൾക്കാരാകുമ്പോഴാണ് പല അസുഖങ്ങളും വരുന്നത്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് മോണരോഗം വരാനും മോണരോഗമുള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് വരാനും സാധ്യതയുണ്ട്. പക്ഷെ കുട്ടികളിൽ അത് കാണാറില്ല. എന്താ അസുഖം നമ്മൾ കുറെ വലുതാകുമ്പോഴാണല്ലോ കാണുക. ഡയബറ്റീസ് നമ്മൾ കുട്ടികളുണ്ട്, പക്ഷെ വെരി റയർ അല്ലേ. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ബി പി കൂടുന്നതും കുട്ടികൾക്ക് വളരെ കുറവാണ്, വളരെ കുറവാണെന്നല്ല, കുട്ടികൾക്ക് കാണാറില്ല, ബി പി മെഡിക്കേഷൻ ഒന്നും എടുക്കേണ്ടി വരാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് പല്ലിന്റെ അസുഖങ്ങളും കുട്ടികളുടെ അധികം ബാധിക്കുന്നതായിട്ട് കാണാറില്ല.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ സജിബ വിനീഷ്.
താങ്ക് യു സാൽവി, താങ്ക് യു.
ഹിയർ മോർ സ്റ്റോറീസ് ഇൻ യുവർ ലാംഗ്വേജ് ബൈ വിസിറ്റിംഗ് sbs.com.au.